Jesus Christ said, "It is good that I go away."
യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ പോകുന്നത് നല്ലത്.
It is surprising, but it's something that we really have to think about. Why did he say that?
നമ്മൾ ഇങ്ങനെ ചിന്തിക്കുക, യേശു എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പം,
because it was all, it was always seems better that he is there with us, isn't it?
നമ്മൾ ചിന്തിക്കുമ്പോൾ യേശു നമ്മുടെ കൂടെ ആയിരിക്കുന്നതല്ലേ നമുക്ക് നല്ലതെന്ന് തോന്നുന്നത്.
He could have said, well, I have to go, so let me go.
യേശു ക്രിസ്തുവിന് പറയാമായിരുന്നു, എനിക്ക് പോകണം, അതുകൊണ്ട് ഞാൻ പോകട്ടെ, എനിക്ക് സമയമായി, അതുകൊണ്ട് ഞാൻ പോകട്ടെ എന്ന് പറയാമായിരുന്നു.
He said something more interesting. He said, it is good that I go.
പക്ഷേങ്കിൽ അങ്ങനെയല്ല പറഞ്ഞത്, ഞാൻ പോകുന്നത് നല്ലത്, അതുകൊണ്ട് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു.
Now we have to really consider that, because you see, most of us, we don't realize what this journey with God really is.
ഈ യേശു പറഞ്ഞത് നമ്മൾ ആഴത്തിലൊന്ന് ചിന്തിക്കണം എന്ന് വെച്ചാൽ, ഈ യാത്ര, നമ്മളുടെ മുന്നിലുള്ള യാത്ര എന്തുവാണ് എന്ന് നമ്മൾ അറിയുന്നില്ല
പലപ്പോഴും.
യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്ന സമയത്ത് ശിഷ്യന്മാർ ഒരുപക്ഷ സമയം യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നു.
Some of them must have even slept with him at nights, and that was the way he was doing his ministry.
യേശു ഈ ലോകത്തിലായിരുന്ന സമയത്ത്, ശുശ്രൂഷിച്ച സമയത്ത് ശിഷ്യന്മാർ പലപ്പോഴും കൂടെ അന്തിപാർത്തു യേശുവിന്റെ കൂടെ.
But it's very important to realize that, you see, most of the time they did not understand what he was saying.
പക്ഷേങ്കില് നമ്മൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തു എന്തുവാ പറഞ്ഞതെന്ന് ഒത്തിരി സമയവും ശിഷ്യന്മാർ മനസ്സിലാക്കിയില്ല.
And you see, his presence did not help them, because what was more important was that they understand what he was saying.
അവന്റെ സാന്നിധ്യം അവരുടെ കൂടെ അത്യാവശ്യമായിരുന്നു. എന്തെന്ന് വെച്ചാൽ,
സാന്നിധ്യത്തെക്കാട്ടിലും
കൂടുതൽ അവന്റെ വാക്കുകൾ ആയിരുന്നു അവർക്ക് ആവശ്യം.
This is the same mistake that we can make, my dear friends, in our journey with God.
നമ്മളുടെ ദൈവത്തിന്റെ കൂടെയുള്ള യാത്രയിലും നമ്മളും ഇതേപോലെ തെറ്റിൽ ആകി പോകാൻ സാധ്യതയുണ്ട്.
Especially in the church service, we think that the most important thing is that we feel the presence of God.
സഭ ആരാധന കൂടി വരുമ്പോൾ നമ്മൾ വിചാരിക്കും, ഏറ്റവും കാതലായ കാര്യം, പ്രാധാന്യമുള്ള കാര്യം ദൈവത്തിന്റെ സാന്നിധ്യമാണ്.
The important thing is that we should really feel good when we go back from a Sunday service.
അത് മാത്രമല്ല, ആരാധിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകുമ്പോഴേക്കും ഒരു നല്ലൊരു തോന്നൽ നമ്മൾക്ക്
കിട്ടണം. But do you realize that he was with them almost all the time, and they still did not benefit with him being them for 3.5 years.
നമ്മൾ മനസ്സിലാക്കണം, 3.5 വർഷം ശിഷ്യന്മാർ യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേങ്കില് അവര് ആ സാന്നിധ്യം കൊണ്ട് അവര് നന്മ അനുഭവിച്ചില്ല.
What was more important was that something should have happened inside them as they heard his words.
അവന്റെ സാന്നിധ്യം അവർ അനുഭവിക്കുന്നതിനേക്കാട്ടിലും കൂടുതലായിട്ട് അവർക്ക് പ്രാധാന്യമുള്ളത് യേശുവിന്റെ വചനം അവരുടെ ഉള്ളിൽ ഒരു ക്രിയ ചെയ്യണം എന്നുള്ളതായിരുന്നു.
This was why he told them, it is good that I go away.
അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, ഞാൻ പോകുന്നത് നല്ലത്.
Because the words that I speak to you, they are spirit and they are life.
എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന വാക്കുകൾ അത് ആത്മാവാണ്, അത് ജീവനാണ്.
Well, I was with you for some time, Jesus Christ says.
യേശു ക്രിസ്തു പറയുന്നു, ഞാൻ നിങ്ങളുടെ കൂടെ കുറച്ചുനാൾ ഉണ്ടായിരുന്നു.
But I was always there with you from the beginning of time.
Yan samayam todangi samayam totte aadi totte yan ningalde koodi undayirunnu.
And even if I am going away right now,
yan ippol ningalde vittu yan poguvaanengilum,
but even then I am still not going away actually.
പക്ഷെങ്കിൽ വാസ്തവം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പം പോകുന്നു എന്ന് പറഞ്ഞു പോയാലും ഞാൻ വാസ്തവം ന്യായിട്ടും ഞാൻ പോകുന്നില്ല.
So do you see that we as people of God are benefited only as much as we receive his word into our lives?
അതുകൊണ്ട് നമ്മൾ ദൈവജനമായ നമ്മൾ ദൈവത്തിന്റെ വചനം നമ്മൾ എത്രമാത്രം നമ്മുടെ ഉള്ളിലോട്ട് നമ്മൾ പ്രാപിച്ചെടുക്കുമോ സ്വീകരിച്ചെടുക്കുമോ അത്ര മാത്രമേ നമുക്ക് ഇതും കൊണ്ട് നന്മ വരുത്തുള്ളൂ.
I've been telling you for the past 3-2 weeks now.
കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ
ശുശ്രൂഷിക്കുന്നു. God reveals himself through creation, number 1.
ഒന്ന്, സൃഷ്ടിയിൽ കൂടി ദൈവം തന്നെ താൻ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു.
And I also told you, number two, that God reveals himself in through situations and circumstances of life.
ദൈവം ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ സംഭവങ്ങളിൽ കൂടിയും നമുക്ക് തന്നെ താൻ വെളിപ്പെടുത്തുന്നു എന്ന് ഞാൻ പറഞ്ഞു.
But I also want to tell you that God reveals himself as we look into his word.
പക്ഷേ ഞാൻ ഇതും പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മൾ ദൈവവചനത്തിലോട്ട് പോകുമ്പോൾ അവൻ തന്നെ താൻ നമുക്ക് വെളിപ്പെടുത്തി തരും.
The more you search him in his word, the more you will find him.
നമ്മൾ എത്രമാത്രം നമ്മൾ ദൈവവചനത്തിൽ അവനെ അന്വേഷിക്കുമോ അത്രമാത്രം നമ്മൾ അവനെ കണ്ടെത്തും.
The only important thing that is necessary is this, you to have a ready heart.
നമ്മൾക്ക് അത്യാവശ്യമായ കാര്യം ഒന്ന് മാത്രം, ഒരു ഒരുക്കമുള്ള ഒരു ഹൃദയം നമ്മളിൽ കാണണം.
Because he will not reveal himself to those who are not willing.
മനസ്സൊരുക്കമില്ലാത്തവർക്ക് ദൈവം തന്നെ താൻ വെളിപ്പെടുത്തി തരത്തില്ല.
You have an amazing thing in your hands that you are holding.
നിങ്ങളുടെ കയ്യിൽ ഉള്ളത് ഒരു അതിശയകരമായ ഒരു കാര്യം തന്നെയാണ്.
It is called the written word of God.
ഇതിന്റെ പേര് എഴുതപ്പെട്ട ദൈവവചനം.
It is also called the living word of God.
ഇത് ദൈവത്തിന്റെ ജീവനുള്ള വചനം എന്നും വിളിക്കപ്പെടുന്നു.
Why is it called the living word of God?
എന്തിനാണ് ഇതിനെ ജീവനുള്ള ദൈവവചനം എന്ന് പറയുന്നത്?
Because this very written word of God becomes alive as the Holy Spirit makes it alive to our hearts.
അതിന്റെ കാരണം ഇതാണ്, പരിശുദ്ധാത്മാവ് ഈ എഴുതപ്പെട്ട വചനത്തെ നമ്മളുടെ ഹൃദയത്തിലോട്ട് അത് വെളിപ്പെടുത്തി തരുമ്പോഴത്തേക്ക് ഇത് നമുക്ക് ജീവന്റെ വചനമായി മാറും.
You don't have to search God anywhere else. Actually, you just have to go to his word.
ദൈവത്തെ അന്വേഷിച്ച് നമ്മൾ എങ്ങും പോകേണ്ട ആവശ്യമില്ല, അവന്റെ വചനത്തിലോട്ട് നമ്മൾ ചെന്നാൽ മാത്രം മതി.
What a tragedy when the church is still searching for Jesus when they have him right there in their laps.
എത്ര ദുഃഖകരമായ അവസ്ഥയാണ്, സഭ ഇപ്പോഴും അവിടെയും ഇവിടെയും ദൈവത്തെ അന്വേഷിക്കുന്നു, അവരുടെ മടിയിലുള്ള ദൈവ വചനം ഈ വേദപുസ്തകത്തിൽ കൂടി ദൈവത്തെ കണ്ടുമുട്ടാമെങ്കിൽ.
It is good that I go away, he said.
യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്.
Because what is important is not my physical presence.
യേശു പറയുവാണ്, എൻ്റെ ആ ശാരീരിക സാന്നിധ്യമല്ല നിങ്ങൾക്ക് പ്രാധാന്യം.
What is important is what are you hearing.
കാതിലായ കാര്യം ഇതാണ്, നിങ്ങൾ എന്ത് കേൾക്കുന്നു.
The world will never say that they heard the voice of God. The world will never say that they heard the voice of God.
ദൈവത്തിന്റെ ശബ്ദം കേട്ടു, ഞങ്ങൾ കേട്ടു എന്ന് ലോകം വിളിച്ചു പറയത്തില്ല.
Even when he is spoke from heaven one day,
ഒരു ദിവസം സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവം സംസാരിച്ചപ്പോൾ,
you know what the Bible says in the book of John, the people said that it thundered.
അവിടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ജനം പറഞ്ഞു ഈ ആകാശത്തിൽ നിന്ന് ഇടിമുഴക്കം ഉണ്ടായി എന്ന്.
You know that portion in the book of John, isn't it? He was saying something, but the people heard only the thunder.
നമ്മളെ മനസ്സിലാക്കണം, യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്, ദൈവം അവിടെ ചില കാര്യങ്ങൾ വിളിച്ചു പറയുമായിരുന്നു, പക്ഷേ ജനക്കൂട്ടം കേട്ടത് എന്തുവാ, ഇടിമുഴക്കം മാത്രം.
Christ said, glorify your name, O Father. The Father said, I will glorify my name.
യേശുക്രിസ്തു പറഞ്ഞു, പിതാവേ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തണമേ. അപ്പം ദൈവം, പിതാവായ ദൈവം പറഞ്ഞു, ഞാൻ എൻ്റെ നാമം മഹത്വപ്പെടുത്തും എന്ന്.
But they said it thundered, they didn't hear the voice of God.
പക്ഷേങ്കിൽ അവർ പറഞ്ഞു, എന്തുവാ ഇടിമുഴക്കം ഉണ്ടായി, ഞങ്ങൾ ദൈവത്തിന്റെ ശബ്ദമൊന്നും കേട്ടില്ല, ഇടിമുഴക്കമാണ് കേട്ടത്.
Oh my dear friends,
സുഹൃത്തുക്കളെ,
if only we could hear the voice of God.
നമ്മൾ ദൈവത്തിന്റെ ശബ്ദം കേട്ടായിരുന്നെങ്കിൽ,
it makes all the difference in our lives.
നമ്മളുടെ ജീവിതത്തിൽ അതാണ് എല്ലാം മാറ്റവും കൊണ്ടുവരുന്നത്.
Simple question is, are we ready to hear?
ചോദ്യം ഇത്ര മാത്രം, ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ നമ്മൾ മനസ്സൊരുക്കമുണ്ടോ?
I've been going with you through the book of John.
യോഹന്നാന്റെ സുവിശേഷത്തിലോട്ട് ഞാൻ നിങ്ങളുടെ കൂടെ പോവുകയാണ്.
This is my fourth and the last message.
ഇത് എൻ്റെ നാലാമത്തെയും അവസാനത്തെയും സന്ദേശ പരമ്പരയുടെ അവസാനമാണ്.
I was going from here and there, I was not taking you to any particular portion as such.
യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് ഒരു ക്രമത്തിൽ ഞാൻ ഒരറ്റത്തു നിന്ന് കൊണ്ടുപോകുക അല്ലായിരുന്നു, അല്ലെ, ഒരു പ്രത്യേക വചനമോ ഒരു ഭാഗമോ നോക്കിയതല്ല, അങ്ങൊന്നും ഇങ്ങൊന്നും പലതും നിങ്ങളെ കാണിക്കുമായിരുന്നു.
It's a very very deep book because John is intentionally trying to show us something.
ഈ യോഹന്നാൻ്റെ സുവിശേഷം വളരെ ആഴത്തിലുള്ള ഒരു പുസ്തകമാണ്. എന്ന് വെച്ചാൽ യോഹന്നാൻ ലക്ഷ്യം വെച്ച് നമ്മളെ ചിലത് കാണിച്ചു തരാൻ
Matthew, Mark and Luke were showing us the story of Jesus as it happened.
മത്തായി മാർക്കോസ് ലൂക്കോസിന്റെ സുവിശേഷങ്ങൾ യേശുക്രിസ്തു ഈ ലോകത്തിൽ ആയിരുന്ന സമയത്ത് എന്തൊക്കെ നടന്നു എന്ന് അപ്പടി വിളിച്ചു പറഞ്ഞു.
But John was doing something very specific. He wanted to show us exactly some things and he was trying hard to reveal those things to us.
പക്ഷേങ്കിൽ യോഹന്നാൻ ചില കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു, ചിലതിൽ കൂടി ചില കാര്യങ്ങൾ ഒരു ലക്ഷ്യം വെച്ച് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയായിരുന്നു.
We will look one more time as what he was saying to us through his book.
ഈ പുസ്തകത്തിൽ കൂടി യോഹന്നാൻ എന്തുവാ നമ്മളോട് പറഞ്ഞു തരാൻ ആഗ്രഹിച്ചത് നമ്മൾ ഒന്നുകൂടെ നോക്കാം.
Let me ask you a question. Why was the Jews so angry with Jesus?
ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, യഹൂദന്മാർ യേശുവിനോട് എന്തിനായിരുന്നു ഇത്ര മാത്രം ദേഷ്യപ്പെട്ടിരുന്നത്?
Is it because almost at the beginning of his ministry they were already trying to make plans to kill him?
നമ്മൾ വചനം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും യേശുവിന്റെ ശുശ്രൂഷ തുടങ്ങിയ സമയം തൊട്ട് തന്നെ ആ യഹൂദന്മാരെ യേശുവിനെ കൊല്ലാനായിട്ട് അവർ പദ്ധതി ഇടുകയായിരുന്നു.
Were they so angry just because he healed on the Sabbath?
യേശുക്രിസ്തു ശബത്ത് ദിവസം ആ രോഗികളെ സൗഖ്യമാക്കിയതും കൊണ്ട് അവനെ കൊല്ലാൻ ശ്രമിച്ചു?
കൊല്ലാൻ ശ്രമിച്ചതാണോ?
അങ്ങനെ ആ ശബത്ത് ദിവസം സൗഖ്യപ്പെടുത്തിയതും കൊണ്ട് മാത്രമല്ല യേശുവിനെ കൊല്ലാൻ ശ്രമിച്ചത്. ആ ഒരു ചെറിയ കാരണം അവരൊരു വലിയ സംഭവമാക്കി മാറ്റി.
അല്ല, അത് വലിയ സംഭവമാക്കാൻ മാറ്റാൻ ശ്രമിച്ചെങ്കിലും അവരുടെ മനസ്സിൽ വേറെ ആയിരുന്നു. ഇറ്റ് വാസ് നോട്ട് അബൌട്ട് ദ സബ്ബത്ത്. ദേ വേർ നോട്ട് കൺസേൺഡ് അബൌട്ട് ദ ഗ്ലോറി ഓഫ് ഗോഡ്.
അവര് ശബത്ത് നാള് അതിന് വലിയ പ്രാധാന്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷേങ്കിൽ അവര് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ മഹത്വത്തിന് പോലും അവർ പ്രാധാന്യം കൊടുത്തില്ല.
See, it was something else altogether. They were just using certain things, but there was something else altogether why they were so angry.
അവർ ഈ ദേഷ്യമായിരുന്ന യേശുവിനോട് ദേഷ്യപ്പെട്ടിരുന്ന സമയത്ത് അവരുടെ മനസ്സിൽ വേറെ ചില കാര്യങ്ങൾ.
The first answer must be because the darkness was being exposed every time Jesus Christ was here on earth.
യേശുക്രിസ്തു ഈ ലോകത്തിൽ ആയിരുന്ന സമയത്ത് മുഴുവനും ഇരുട്ടിനെ വെളിപ്പെടുത്തി ഇരുട്ടിന്റെ മേഖലയെ തുറന്നു തുറന്നു കാണിക്കുന്നു.
There was no need even for him to perform his miracles because he was light and wherever he went the light revealed the darkness.
യേശുക്രിസ്തു അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യേണ്ടി പോലും ആവശ്യമില്ലായിരുന്നു. എന്ന് വെച്ചാൽ യേശുക്രിസ്തു എവിടെ പോയി എന്ത് പറഞ്ഞു എല്ലാത്തിൽ കൂടിയും ഇരുട്ടിനെ അത് തുറന്നു കാണിക്കുകയായിരുന്നു.
When we go to certain places people are not bothered because we are just a human being, isn't it? But here was a man who was full of the spirit and he exposed, he was the light of the world and wherever he went the demons knew he was there.
യേശു ക്രിസ്തു സാധാരണ ഒരു വ്യക്തിയെ പോലെ അല്ലായിരുന്നു. എവിടെ പോയാലും അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. ഈവൻ പിശാചുക്കൾക്ക് അറിയാമായിരുന്നു ഇവൻ ആരായിരുന്നു എന്ന്.
You see, and the most affected was the religious spirits. They were the most agitated out of all.
ഏറ്റവും ദേഷ്യപ്പെട്ട ഏറ്റവും യേശുവിനോട് അങ്ങ് വിരോധമായിരുന്നത് മതത്തിന്റെ ആത്മാവായിരുന്നു.
Because you see, it is the religious spirits, they were so angry. He exposed their hypocrisy.
അവരുടെ ആ മതഭക്തിയുടെ ആത്മാവിന്റെ ആ കപടത യേശു തുറന്നു കാണിക്കുകയായിരുന്നു.
It is always much more dangerous to expose hypocrisy than to expose sin. It's much more dangerous to expose hypocrisy than to expose sin.
പാപം തുറന്നു കാണിക്കുന്നതിനേക്കാട്ടിലും അപകടമാണ് കപടഭക്തി ഒക്കെ തുറന്നു കാണിക്കുന്നത്.
I'm not surprised why we have so many splits in the churches.
സഭകളിൽ എത്രമാത്രം വേറെ ഒരു എന്തുവാ ഡിവിഷൻസ് ഒക്കെ ഉണ്ടാകുന്നതിൽ ഞാൻ ആശ്ചര്യപ്പെടുന്നില്ല.
You see, because we sometimes, someone said recently, we are worse than the world.
ചിലരി ഒരു വ്യക്തി ഈയിടെ പറഞ്ഞു നമ്മള് സഭ ലോകത്തിനെക്കാട്ടിലും വല്ലാത്തൊരു അവസ്ഥയിലാണ്.
We are actually acting worse than them. Even they have more love than us.
അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, അവർക്ക് ലോകത്തിന് നമ്മൾ കാണിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ സ്നേഹമുണ്ട്.
It's interesting, isn't it? But the fact of the matter is that You see, there is hypocrisy inside more than outside.
Vastundu vachalle velilulla kabadathe kaattalum koodal ullile sabhayile ullile
avada kabadathe avashyamilla avada thornu paavam maadhangi njan paaviga ennu parayum kabadathe evada koodal kaanunne sabhakkathaanu.
Hypocrisy is seen more in the church, not outside.
കാരണം നമ്മളെ പുറമേ ഒരാളും ഒരാളും അകത്ത് വേറൊരാളും ആയിട്ട് ജീവിക്കുന്നത് അത്ര എളുപ്പമല്ല.
It's not easy to live as one person inside and another person revealing outside.
കർത്താവ് നല്ലൊരു വാക്ക് ഉപയോഗിച്ച് എന്തുവാ വൈറ്റ് വാഷ് ടൂംസ് എന്താ മലയാളത്തിൽ എന്താ പറയുമെന്ന്
വെള്ളതേച്ച ശവക്കല്ലറ.
നിങ്ങൾ പറഞ്ഞു ഓ അവരെ പറ്റി നമ്മളെ പറ്റിയൊന്നുമല്ല വേറെ ആളിനെ പറ്റിയാണ് നമ്മളെ അയക്കാം. വെരി ലൈക്ലി ദാറ്റ് ഇറ്റ് കുഡ് ബി വൺ ഓഫ് us.
ചിലവൊരു പക്ഷേ അത് നമ്മളെ കുറിച്ചും കൂടി അയക്കാം.
കാരണം സഭയുടെ ആൾക്കാരെ നോക്കിയിട്ടാണ് അന്നത്തെ സഭയെ നോക്കിയിട്ടാണ് കർത്താവ് പറഞ്ഞത് കേട്ടോ. പുറത്ത് നോക്കിയിട്ടല്ല പറഞ്ഞത്.
ജീസസ് looked at the church and said that time he was not looking at the crowd. പാസ്റ്റർ
ഞങ്ങളെ വരട്ടോ എന്ന് ചോദിക്കും. ഞാൻ വരട്ടോല്ല ഞാൻ ജസ്റ്റ് ബൈബിൾ തുറന്ന് കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ.
See, I'm not saying from somewhere else. I'm speaking from the scriptures.
You see, they were so angry for being exposed.
Avare thornu kaanichappadtheek avare avasthagal thornu paranjappadtheek avarkang desham vandu
oral njangal thonnu parnu parnu pandaraal njangal vivaham nadathi kodukkayirunnu ippam puli deshappettu vandu paranju nee endu cheyyunnathu.
One day we were conducting a wedding and then one person came in. He was very furious and he said this, what are you people doing here?
Endavathi sahodara,
what happened?
Adhe ningal manavalan edutha side lum manavatte valtha side lum nirthi enduva ningalku ariyathille enduva adu kaanikkunnathu.
What are you doing? The problem is, look, the groom is sitting on the right side and the bride is sitting on the left side.
Sure.
What are you doing? Don't you know? He said.
ഇതാണ് സഭയിലുള്ള വെല്ലുവിളി. We don't even know what we ought to be angry for.
എന്തിനെ നമ്മൾ ദേഷ്യപ്പെടണം എന്ന് പോലും നമുക്കറിയില്ല. എന്തിനൊക്കെ ദേഷ്യപ്പെടണം എന്ന് പോലും നമുക്ക് അറിയില്ല.
You know, there's something worse that was happening when Jesus Christ was around.
യേശു ക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ വളരെ ദുഃഖകരമായ ചില കാര്യങ്ങൾ
നടന്നു. More than just the hypocrisy, something else was happening.
കപടഭക്തി തുറന്നു കാണിച്ചു എന്ന് മാത്രമല്ല, അതിനേക്കാട്ടിലും ആഴത്തിൽ ചില കാര്യങ്ങൾ നടക്കുകയായിരുന്നു.
Listen carefully, please.
ശ്രദ്ധിച്ചു കേൾക്കണേ.
And this affects all of us.
ഇത് നമ്മളെ എല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണ്.
When he was here, he was threatening their way of life.
ഇവിടെ യേശു ആയിരുന്ന സമയത്ത്, ഈ ലോകത്തിലായിരുന്ന സമയത്ത് യേശു അവരുടെ ജീവിത ശൈലി, ജീവിത രീതിയെ തന്നെ വെല്ലുവിളിക്കുകയായിരുന്നു.
They were afraid that they would lose what they had.
അവർക്ക് ഉള്ളതും നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഉള്ള ഭയം അവർക്കുണ്ടായിരുന്നു.
You know, the Jewish leaders were living very comfortably because even though they were under the Roman Empire, they still had their own kingdom.
ഈ യഹൂദ നേതാക്കന്മാരെ അവർ റോമാ സാമ്രാജ്യത്തിന് കീഴിലായിരുന്നെങ്കിലും ഈ യഹൂദ നേതാക്കന്മാർ അവർ നല്ല സുഖത്തിൽ ജീവിച്ച ഒരു കാലമായിരുന്നു.
The Romans gave them their own king. They had a king Herod who were ruled over them, so they didn't have to have much trouble with the Roman Empire. They had their own king ruling over them.
ആ യഹൂദന്മാർക്ക് റോമാ സാമ്രാജ്യം അവരുടെ തന്നെ യഹൂദന്മാരുടെ തന്നെ രാജാവിനെ വരെ വെക്കാനായിട്ട് അവർക്ക് അനുവാദം കൊടുത്തു.
All that they had to do was to pay taxes on time to the Roman Empire. That's all.
ഇത്ര മാത്രം ചെയ്താൽ മതി. സമയാസമയം റോമാ സാമ്രാജ്യത്തിന് ചുങ്കം കൊടുക്കണം, ടാക്സ് അടയ്ക്കണം.
They had their own king. King Herod was ruling over them.
അവരുടെ സ്വന്തം രാജാവ് ഉണ്ടായിരുന്നു. ഹെരോദ് രാജാവ് അവരെ വാണ സമയം.
But here came a person and they became very afraid.
പക്ഷേ ഇവിടെ ദാ ഒരാൾ വന്നിരിക്കുന്നു. ആ ആളെ എല്ലാവരും ഭയപ്പെട്ടു.
Why were they afraid? Because the people began to say, here is the Messiah, the king of the Jews.
ഈ ഒരു വ്യക്തി കടന്നു വന്നപ്പോഴത്തേക്ക് എല്ലാവരും പേടിക്കാൻ തുടങ്ങി. കാരണം എന്തുവാ?
The religious leaders at that time became very threatened, because if there was another king, there would be a big problem for them.
യഹൂദാ നേതാക്കന്മാർക്ക് പ്രശ്നം പേടിച്ചത് എന്തിനാണെന്നറിയാമോ? അവർക്ക് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി എന്താണെന്നറിയാമോ? വേറൊരു രാജാവ് വരുവാണെങ്കിൽ അവരുടെ അവസ്ഥ.
Because soon the Romans will hear about this.
Roma samrajyathilullavar adu idokke kekku.
And they knew that this king was not willing to submit to Caesar, this new king called Jesus.
ee pudhiya rajavu yeshu nu parna rajavu adu caesar kaisarne ode keelpadanu keelpadathilla ennu avarku manasilayi.
So they became very afraid, what we will lose all our status now.
Avaru pedichu bhayam ennu vachu ayyo nammude avastha ellam maaru namukku ulla aanukoolangal ellam
nashtam. He is becoming more and more famous because he is doing mighty miracles.
Alutri albudangalum adayalangalum cheynu ee yeshu ennu parna aalu adu ottri prashasthanaagunu.
The people will soon say, let's make him king over us.
Pettana aalkar iniyum pettana yeshuvine pidichu rajavaakkathile nammude.
We will lose all that we have.
നമുക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോകും എന്ന് അവർ ചിന്തിച്ചു.
My dear friends, the biggest problem when we follow Jesus is this: for each one of us, we will be threatened because we think we will lose what we have.
നമ്മൾ യേശുവിനെ പിൻഗമിക്കുമ്പോൾ നമ്മൾക്കുമുള്ള ഭീഷണി ഇതാണ്. നമ്മൾ വിചാരിക്കും നമ്മൾക്കുള്ളത് നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുമോ എന്ന്.
Oh my dear friends, this is our biggest fear.
നമ്മളുടെ ഏറ്റവും വലിയ ഭയം ഇതാണ്.
We want to be secure in the way we live.
നമ്മൾ ജീവിക്കുന്ന ആ രീതിയിൽ നല്ല സുരക്ഷിതമായി അങ്ങ് ജീവിച്ചു പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു.
We don't want the earth to shake under our feet.
നമ്മളുടെ കാലിന് കീഴിലുള്ള ഭൂമി കുലുങ്ങി അത് മാറിപ്പോവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല.
When we were in Assam, I was born and brought up in Assam, by the way.
ഞാൻ ആസാമിലാണ് ജനിച്ചു വളർന്നത്.
We used to have many earthquakes there.
അവിടെ എപ്പോഴും ഭൂമികുലുക്കം ഉണ്ടാവുമായിരുന്നു.
Every time we had an earthquake, we knew the earth was shaking and we ran out because we somehow knew we had to run.
ഓരോ പ്രാവശ്യം ഇങ്ങനെ ഭൂമി കുലുങ്ങാൻ തുടങ്ങുമ്പോഴും ഞങ്ങൾ വീടും വിട്ട് വെളിയിൽ ഓടുമായിരുന്നു. ഞങ്ങൾക്ക് അറിയാമായിരുന്നു അങ്ങനെ കുലുങ്ങുമ്പോൾ ഓടണമെന്ന്.
Because you see, it's not stable anymore. No one told us to run. We just run because we know it's not safe inside.
ഞങ്ങൾക്ക് അറിയാം സുരക്ഷിതമല്ല, അതുകൊണ്ട് നമ്മൾ ഓടുമായിരുന്നു.
When the earth shakes under your feet, my dear friends, we think that we lose everything.
നമ്മളുടെ കാലിന്റെ കീഴിലുള്ള ഭൂമി കുലുങ്ങാൻ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും എല്ലാം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്.
Even after we have become believers, my dear friends, after you have been in the church for many years,
ഒത്തിരി നാൾ സഭയിൽ വരാൻ തുടങ്ങി ഒത്തിരി നാളായി വിശ്വാസി ആയതിനു ശേഷവും,
sometimes it seems that we become comfortable inside the church.
നമ്മൾ പലപ്പോഴും സഭയ്ക്കുള്ളിൽ അങ്ങ് സുഖിച്ച് ആസ്വദിച്ച്
God has blessed us.
ഓ, അപ്പൊ നമ്മൾ പറയും ദൈവമെന്നെ ഞങ്ങളെ അനുഗ്രഹിച്ചതല്ലേ.
How can we give up what we have? It is a blessing from God.
ഇതൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹമല്ലേ? ഇതൊക്കെ എന്തിനു നമ്മൾ വിട്ടുകൊടുക്കണം?
God told Abraham, take your son, your only son.
ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ മകൻ, നിന്റെ ഏക മകനെ നീ എടുക്കുക.
The one whom you love.
നീ സ്നേഹിക്കുന്ന നിന്റെ മകൻ.
He is not 1 year, 2 year old, 3 year old, by the way. God told him.
അവൻ 2 വയസ്സോ 3 വയസ്സോ ഉള്ളവനല്ലായിരുന്നു.
He is 12-year-old young boy now.
12 വയസ്സുള്ള യുവാവ്, ഒരു ചെറുപ്പക്കാരനായ ഒരു കുഞ്ഞായിരുന്നു.
They knew all about their son Isaac, Abraham and his wife Sarah.
അബ്രഹാമും സാറായും അവർക്ക് രണ്ടുപേർക്കും ഇസഹാക്കിനെ കുറിച്ച് നന്നായിട്ട് അറിയാമായിരുന്നു.
They had him for 12 years.
12 വർഷം അവനെ വളർത്തി.
I'm sure that God had the right time when he asked Abraham for his son.
ദൈവം അബ്രഹാമിനോട് അവന്റെ മകനായ ഇസഹാക്കിനെ ചോദിച്ചപ്പോൾ ദൈവത്തിന്റെ മനസ്സിൽ ഇത് ശരിയായ സമയമാണ്.
Because he would seem closest to them when he is 12 year old.
ആ 12 വയസ്സായപ്പോഴത്തേക്ക് മാതാപിതാക്കളോട് ഏറ്റവും അടുത്തിരുന്ന ഒരു പ്രായമാണ്.
Not old enough to leave the house and go.
ആ 12 വയസ്സായപ്പോൾ വീട് വിട്ട് വെളിപ്പോകാൻ പ്രായമായില്ല.
Not young enough for them to not know about him. They began to love him dearly. He was 12 year old.
ഒരിത്തിരി ചെറുത് അവന്റെ ചിന്തകൾ ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറയാൻ പോലുമല്ല. ആ 12 വയസ്സായി അവനെ അറിയാമായിരുന്നു ആ മാതാവ്.
Give him to me, God says.
ദൈവം പറയുവാ, അവനെ എനിക്ക് താ.
Give me your job, give me your business, give me what I want. Suppose God asks you, what would you do?
നിങ്ങളോട് അഥവാ ദൈവം ചോദിക്കുവാ, നിങ്ങൾക്കുള്ള ആ ജോലി, ആ ബിസിനസ് നിങ്ങൾക്കുള്ളത് എനിക്ക് തരാൻ എന്ന് ദൈവം നമ്മളോട് പറയുവാണെങ്കിൽ എന്തായിരിക്കും നമ്മളുടെ പ്രതികരണം?
I'm here just to challenge you, my dear friends. I know I'm going to speak, I speak to myself also.
ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുവാണ് സുഹൃത്തുക്കളെ. പക്ഷേങ്കിൽ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് മാത്രമല്ല സംസാരിക്കുന്നത്, ഞാൻ എന്നോടും കൂടിയാണ് സംസാരിക്കുന്നത്.
Oh God, help us that we don't become too comfortable with your blessing.
കർത്താവേ, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ അങ്ങ് ഉറച്ച് തൃപ്തിയായി ഉറച്ചിരുന്നു പോകാൻ അനുവദിക്കരുതേ.
If only we knew, my dear friends.
സുഹൃത്തുക്കളെ, നമ്മള് വാസ്തവം എന്തുവാണെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ.
Another thing I want to point out to you from the book of John is this.
യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് വേറൊരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്.
The big difference between someone who is weak in the faith and someone whose faith is false.
ഒരു വ്യക്തി അവൻ്റെ വിശ്വാസത്തിൽ അവൻ ബലഹീനനാണ് എന്നുള്ള വ്യക്തിയും ഒരു തെറ്റായ വിശ്വാസമുള്ള വ്യക്തിയും തമ്മിൽ വ്യത്യാസം ഉണ്ട് സുഹൃത്തുക്കളെ.
Suppose you're inside your car,
the windows are up. നിങ്ങള് നിങ്ങളുടെ കാറിന്റെ ഉള്ളിൽ ഇരിക്കുക.
The windows are all up and there is a fly inside the car.
ആ കാറിന്റെ ഉള്ളിൽ നിങ്ങള് ജനലെല്ലാം അടച്ചിരിക്കുവാണ്. എന്നിട്ട് ആ കാറിന്റെ ഉള്ളിൽ ഒരു ഈച്ച.
You try hard to pull the fly out, isn't it?
ആ ഈച്ച നമ്മൾ എന്ത് ചെയ്യും? തട്ടി ഇങ്ങനെ മാറ്റാൻ ശ്രമിക്കും.
Put all the windows down and go out.
നമ്മൾ എന്ത് ചെയ്യും? ജനലെല്ലാം തുറന്ന്
കാരണമെന്തെന്നറിയാമോ?
ഒരു വ്യക്തി വിശ്വാസത്തിൽ ബലഹീനനാണെങ്കിൽ, അത് പക്വത പ്രാപിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അവൻ സ്വതന്ത്രനായി എന്നുള്ള വാസ്തവം അവൻ അറിയുന്നില്ല.
It will take time for him to realize that he is free, but yes, one day he will be more and more aware that he has been set free.
അവൻ സ്വതന്ത്രമായെന്നൊന്ന് മനസ്സിലാക്കാനായിട്ട് സമയമെടുക്കും. പക്ഷെങ്കിൽ ഒരു ദിവസം അവന് മനസ്സിലാകും, ഓ, എന്നെ ദൈവം സ്വതന്ത്രമാക്കിയല്ലോ, സ്വതന്ത്രനാക്കിയല്ലോ എന്ന്.
And soon he will be enjoying his freedom more and more.
അങ്ങനെ അവൻ അത് മനസ്സിലാക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ആ സ്വാതന്ത്ര്യത്തെ അവൻ ആസ്വദിക്കാൻ തുടങ്ങും.
But you see, there are others whose faith is not acceptable. The windows are still up, you are still bound.
പക്ഷേങ്കിലെ മറ്റുള്ള ചിലര് അവരുടെ വിശ്വാസം ദൈവത്തിന് സ്വീകാര്യമേ അല്ല, ആ ജനല് പൊക്കി അടഞ്ഞിരിക്കുവാണ്, അവൻ കെട്ടപ്പെട്ട പോലെ ഇരിക്കുവാണ്.
He thinks that because he just believes in what God can do, he is free.
അവൻ ചിന്തിക്കുന്നത് ദൈവത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് വിചാരിച്ചാൽ അത് മതി, ഞാൻ സ്വതന്ത്രനാണ് എന്ന് വിശ്വസിക്കുന്നു.
We saw this verse last time, isn't it? Chapter 4. Can we go there please quickly? Chapter 4 and verse 48.
യോഹന്നാന്റെ സുവിശേഷം 4 അധ്യായം 48 വാക്യം നമുക്ക് നോക്കാം.
യേശു അവനോട്, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കയില്ല എന്ന് പറഞ്ഞു.
നോക്കാം.
In English there is a word called simply. That word should not have been there, but it is actually there in the English Bible.
English വേദവസ്തുത്തിൽ ഒരു വാക്കുണ്ട് അവിടെ, വെറും
simply not believe, നിങ്ങൾ വിശ്വസിക്കേയില്ല,
വെറും വിശ്വസിക്കുന്നില്ല എന്ന്.
You see, but here, please note that Christ is not making a negative statement here.
അവിടെ ക്രിസ്തു കർത്താവ് ഒരു വിവരിതമായ രീതിയിൽ അല്ല
പറയുന്നത്. He is not saying, oh, I'm just fed up of you people. I really don't like to show you signs and wonders, but what to do? Only this is the only way that you will believe in me, so I have to keep on doing miracles.
യേശു ഇങ്ങനെയല്ല പറഞ്ഞു, അയ്യോ നിങ്ങളെയും കൊണ്ട് എനിക്ക് അങ്ങ് ശല്യമായി, എത്ര അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്താലും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, ഇനി മനസ്സിലാക്കാൻ ഞാൻ ഇനി അത്ഭുതങ്ങൾ ചെയ്തോണ്ടിരിക്കണമല്ലോ എന്നല്ല
യേശു ഇവിടെ
യേശു പറയുന്നത്.
Because he always did his miracles out of his great love and compassion he had.
യേശു ക്രിസ്തു അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തതിന്റെ കാരണം എന്തുവാ? യേശുവിന്റെ ആ സ്നേഹവും മനസ്സലിവും
കാരണമാണ്. When he saw someone sick, he had compassion and he healed them.
ഒരു രോഗിയെ കണ്ടിട്ട് മനസ്സലിവ് തോന്നിയിട്ട് ആ വ്യക്തിയെ സൗഖ്യമാക്കി.
When he saw a woman bent for 18 years.
18 വർഷം കൊണ്ട് കൂനിയായ ഒരു സ്ത്രീയെ കണ്ടപ്പോൾ,
How can this woman be bound for 18 years like this? She has been bound by the devil. I want to set her free right now.
18 varsham kondu pishajinal bendhidayaya ee striye enikku swatantramaakanam ennu parnju saukhyam.
So a man with a withered hand, he had only half a hand.
കൈ മുരടനായ അവസ്ഥയിൽ ആയിരുന്ന ആളെ കണ്ടിട്ട് മനസ്സലിവ്.
It was the Sabbath day and he was inside the synagogue, by the way.
യേശു അന്നേരം ദേവാലയത്തിന്റെ ഉള്ളിലായിരുന്നു, അതൊരു ശബത്ത് ദിവസവുമായിരുന്നു.
And they were looking at him and trying to fight, see what he is going to do.
അവർ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുകയായിരുന്നു, യേശു ഇനി എന്ത് ചെയ്യാനാണ്.
The Bible says very clearly, he got angry, he was grieved in his heart because he saw that they did not want him to heal on the Sabbath day.
അവിടെ വേദവസം പറയുന്നത്, അവരെ അവരോട് യേശു ദേഷ്യപ്പെട്ടു, അവർക്ക് യേശുവിന് സങ്കടവും ദേഷ്യം വന്നതിന് കാരണം എന്തോ, ശബത്ത് ദിവസം അദ്ദേഹത്തെ ആ മനുഷ്യനെ സൗഖ്യമാക്കാൻ അവർ സമ്മതിച്ചില്ല.
How can I keep myself from healing this man? Stretch forth your hand, he said.
Even മനുഷ്യനെ സൗഖ്യമാക്കാതെ ഞാൻ എങ്ങനെ ഇരിക്കും? നിന്റെ കൈ നീട്ടുക എന്ന് യേശു അവനോട് പറഞ്ഞു.
You think he was tired of doing miracles?
യേശു ക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്ത് അങ്ങ് ക്ഷീണിച്ചിരിക്കുകയാണെന്ന് അന്ന് നിങ്ങൾ
കരുതുന്നു?
അല്ല, അങ്ങനെയല്ല.
He was just pointing to our weakness, my dear friends.
യേശു നമ്മളുടെ ബലഹീനത കാണിക്കുകയാണ്.
Because he knew unless he came to us at our point of need, we will not give attention to him.
യേശുവിനെ അറിയാമായിരുന്നു, നമ്മളുടെ ആവശ്യത്തിന്റെ തലത്തിലോട്ട് യേശു വന്നില്ലെങ്കിൽ നമ്മൾ യേശുവിനെ ശ്രദ്ധിക്കത്തില്ല.
And he always came to us in our point of need.
നമ്മളുടെ ആവശ്യത്തിന്റെ മേഖലയിൽ എപ്പോഴും യേശു ഇറങ്ങി വരുന്ന ദൈവം.
He never said, I will touch your soul, I will not touch your body.
നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? നിങ്ങളുടെ ആത്മാവിനെ സ്പർശിക്കും, നിങ്ങളെ ശരീരത്തെ സ്പർശിക്കത്തില്ല എന്നാണോ?
Of course not.
അങ്ങനെയല്ല.
I want to come to you at your point of need.
ഈ ആവശ്യത്തിന്റെ ആ മേഖലയിൽ ആദിന്റെ മേൽ ഞാൻ ഇറങ്ങി വരാം എന്ന്
കർത്താവേ. You have a problem, I will come to you at that particular time of your need.
ഈ ഒരു പ്രശ്നത്തിൽ ആകുന്ന ആ സമയത്ത് ആ ആവശ്യത്തിന്റെ മുഖത്ത് നിൽക്കുമ്പോൾ ഞാൻ ഇറങ്ങി വരാം എന്ന് ഈശോ.
Because I know that's the only way I can get your attention. I am the God who wants to bless you in your body, soul and spirit.
ദൈവം പറയുവാണ്, ഞാൻ നിന്നെ ദേഹം ദേഹി ആത്മാവിൽ അനുഗ്രഹിക്കും. ദൈവമാണ് ഞാൻ ഇറങ്ങി വന്ന് നിന്നെ അനുഗ്രഹിക്ക തന്നെ ചെയ്യും.
That's why we need to do things to society outside, my dear friends.
അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ട ആവശ്യം.
When we want to serve, when we ask for volunteers for Agape, I said all of us should become volunteers.
ശുശ്രൂഷിക്കാനായിട്ട് അഗാപ്പേയിൽ കൂടി ശുശ്രൂഷിക്കാനായിട്ട് വോളണ്ടിയേഴ്സിനെ ആവശ്യപ്പെടുമ്പോൾ ഞാൻ ചിന്തിക്കുന്നു, നിങ്ങൾ എല്ലാവരും.
Because we have to meet with people at their point of need.
എന്നുവെച്ചാൽ നമ്മൾ ആൾക്കാരുടെ ആവശ്യത്തിന്റെ ആ തലത്തിൽ അവരെ കണ്ടുമുട്ടേണ്ടിയവർ നമ്മളാണ്.
They're not going to come inside the church and say, touch my soul.
അവര് ലോകം സഭയ്ക്കുള്ളിൽ കടന്നു വന്നിട്ട് എന്റെ ദേഹിയെ ഒന്ന് തൊടണമേ എന്ന് അവർ പറയത്തില്ല.
നമ്മള്
ജാഗ്രതയുള്ളവരും ആയിരിക്കണം.
You know why?
എന്തുകൊണ്ടെന്ന് അറിയാമോ?
Because some people come to church not because they want help from Jesus. They come to church because they want help from the church.
ചിലവര് സഭയിൽ കടന്നു വരുന്നത് യേശുവിൽ നിന്ന് സഹായം തേടിയല്ല, ആൾക്കാരിൽ നിന്ന് സഹായം തേടിയാണ്.
We can't afford to make people dependent on us.
ആൾക്കാരെ നമ്മളെ ആശ്രയിച്ച് ജീവിക്കാൻ ആരെയും നമ്മൾ വളർത്തിയെടുക്കരുത്.
See, we need to very careful, we need to be wise.
നമ്മള് വളരെ ശ്രദ്ധയുള്ളവർ ജാഗ്രതയുള്ളവർ ആയിരിക്കണം.
That's where I believe spiritual gifts are of such great importance, because God can use spiritual gifts among us. അതുകൊണ്ട് people will begin to see it is not them but it is Jesus.
അതുകൊണ്ടാണ് ആത്മീയ വരങ്ങളുടെ ആവശ്യം സഭയുടെ ഉള്ളിൽ. ആൾക്കാർ കാണാൻ തുടങ്ങും, ഓ ഇത് മനുഷ്യനല്ലല്ലോ, യേശു ആണല്ലോ ചെയ്യുന്നത് എന്ന് അവർക്ക് മനസ്സിലാവും.
Unless you see signs and wonders, you will not believe.
അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാതെ നിങ്ങൾ ഒട്ടും വിശ്വസിക്കത്തില്ല എന്നാണ് യേശു പറയുന്നത്.
So because this man actually believed that Jesus Christ could heal his son.
ഇവിടെ നമ്മൾ വായിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഈ മനുഷ്യൻ അറിയാമായിരുന്നു അദ്ദേഹത്തിന്റെ മകനെ യേശുവിനെ സൗഖ്യപ്പെടുത്താൻ പറ്റുമെന്ന്.
So why did Jesus say this then?
അങ്ങനെ ആ അത്രയും വിശ്വാസം ഉണ്ടായിട്ട് പിന്നെ എന്തിനാ യേശു ഇങ്ങനെ പറഞ്ഞത്?
Listen carefully, I'll repeat this what I told you last time one more time.
കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞത് പിന്നെയും ഞാൻ ഇത് ആവർത്തിച്ച് പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ.
Saving faith is not when you believe what God can do.
നമ്മൾക്ക് വേണ്ടി യേശുവിന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നതല്ല രക്ഷിക്കുന്ന വിശ്വാസം.
Saving faith is when you begin to see who Jesus is.
യേശു ആരാണ് എന്ന് നമ്മൾ കാണാൻ തുടങ്ങുമ്പോഴാണ് അതാണ് രക്ഷിക്കുന്ന വിശ്വാസം.
Because that's the faith that will bring us to our knees.
നമ്മൾ ചില ആ വിശ്വാസം യേശു ആരാണ് എന്ന് വിശ്വസിക്കുന്ന ആ വിശ്വാസം
നമ്മളെ
നമ്മളുടെ മുട്ട് മടക്കിപ്പിക്കും.
10 lepers came to Jesus.
10 കുഷ്ഠരോഗികൾ യേശുവിന്റെ അടുത്ത്
വന്നു. All 10 went away and all 10 got healed.
10 പേരും കടന്നുപോയി, അവർ 10 പേർക്കും സൗഖ്യം ലഭിച്ചു.
9 of them went their own way, one of them came back and said, I want to know this guy who healed me.
9 പേരും സൗഖ്യം പ്രാപിച്ച് അവരവരുടെ വഴി പോയി, പക്ഷേ ഒരാൾ മടങ്ങി വന്നിട്ട് പറഞ്ഞു, എന്നെ സൗഖ്യപ്പെടുത്തിയ ആരാണ്? അവനെ എനിക്കൊന്ന് അറിയണം.
You know what happened? He did not just come and say, oh Lord, I thank you that you healed me.
യേശുവേ, നന്ദി, എന്നെ സൗഖ്യപ്പെടുത്തി നന്ദി എന്ന് മാത്രമല്ല
പറഞ്ഞത്. He fell on his knees and said, yes, you are worthy of my life.
അദ്ദേഹം വന്ന് യേശുവിന്റെ കാൽക്കൽ വീണിട്ട് പറഞ്ഞു, നീ എന്റെ ജീവിതത്തിന് യോഗ്യനാണ്.
This man, after he heard that Christ healed him on that, healed his son on the exact hour, it says, then it says he believed. He really believed.
അവിടെ എഴുതിയിരിക്കുന്നത് ഏത് നാഴികയിലാണ് ആ മകന് സൗഖ്യമായെന്ന് അവൻ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപ്പോൾ അവൻ വിശ്വസിച്ചു എന്ന് അവിടെ പിന്നെ പറയുന്നുണ്ട്. നേരത്തെ കാണാത്ത ചില കാര്യം അവൻ കണ്ടു എന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടത്.
Let me ask you this question, who do you think Jesus is?
സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് ഈ ചോദ്യം ചോദിക്കട്ടെ, യേശു ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്?
You may be coming to church for many years now.
നിങ്ങൾ കുറെ വർഷം കൊണ്ട് സഭയിൽ കടന്നു വരുന്നവരായിരിക്കും.
One way you may live and you may go away from here because you got transferred, you're out of this place.
ഒരു ദിവസം നിങ്ങൾക്ക് ജോലി മാറ്റം വന്ന കാരണം നിങ്ങൾ ട്രാൻസ്ഫർ ആയി കൊല്ലം വിട്ടു പോയേക്കും.
All that we want to ask you is this simple question.
പക്ഷേങ്കിൽ ഈ ഒരു ലളിത ചോദ്യം മാത്രം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ.
Do you know who he is?
യേശു ആരാണെന്ന് നിങ്ങൾ അറിയുന്നോ?
Do you know enough to have bowed your knee to him?
നിങ്ങളുടെ മുട്ട് മടക്കുന്ന തലത്തിൽ നിങ്ങൾക്ക് യേശുവിനെ അറിയാമോ?
Are you still waiting for one more miracle to happen? One more miracle to happen.
അതോ നിങ്ങൾ ഇനിയും ഒരു അത്ഭുതം കൂടെ നടന്നാൽ, ഒരു അത്ഭുതം കൂടെ ചെയ്താൽ, ഒരു അത്ഭുതം കൂടെ ഞാൻ കണ്ടതിന് ശേഷം എന്നും പറഞ്ഞ് നിങ്ങൾ ഇരിക്കുവാണോ ഇപ്പോഴും?
Only God knows and you know whether you have bowed the knee or not.
ദൈവത്തിനും നിങ്ങൾക്കും അറിയാം നിങ്ങൾ നിങ്ങളുടെ മുട്ട് ദൈവത്തിന് മുന്നിൽ മടക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്ന്.
None of us can know that.
നമ്മൾക്കാർക്കും മറ്റുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് അറിയാൻ പറ്റില്ല.
We all look so nice when we come to church, isn't it?
സഭയിൽ കടന്നു വരുമ്പോൾ നമ്മൾ എല്ലാവരും എത്ര നല്ല രീതിയിൽ നല്ല മനോഹരമായിട്ട് ഇരിക്കുന്നു.
Stop with saying one more thing.
ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം.
The book of John talks so much about eternal life.
യോഹന്നാന്റെ സുവിശേഷം നിത്യജീവനെ കുറിച്ച് ഒത്തിരി പറയുന്നുണ്ട്.
Too many times it says he who believes has eternal life. If you believe in the Son, you will have eternal life.
Etra pravisham aavartichu parayunu vishwasikkunnavane nithyajeevanundu putranil vishwasikkunnavane nithyajeevanundu ennu.
We have to know very clearly that how this works out.
Idu engenaanu idu pravartyamaakkandiye ennu nammal
ariyendidayittu. Because most of us think that the moment we believe in Jesus we get a big box called eternal life.
Nammal chindikkunnathu endannariyo nammal yeshuvine vishwasikkunna aa nimisham oru valla petti namukku kittum
petti
endo ennariyamo nithya jeevan.
Amazon delivery has come.
Oh, Amazon karu vannu namukku oru saana parcel thannu.
Big packet.
Oh, valla parcel aa kittiyathu.
Eternal life.
Endannariyo nithya jeevan.
Free gift from heaven.
Swargathil ninnu saujanya daanam.
Enjoy.
Saasthikya.
You see, of course it's a free gift.
Thirchiyana adu saujanya daanam thanneyanu.
But you see, we have to know more clearly how we work it out in our lives.
Pakshengile nammalde jeevithathile ഇത് എങ്ങനെ പ്രാവർത്തികമാക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്.
First of all, please note that we cannot divorce eternal life from God himself.
ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നിത്യജീവനും ദൈവവും ഇതിനെ നമ്മൾ ഇത് രണ്ടും വേർതിരിച്ച് മാറ്റാൻ നമുക്ക് പറ്റില്ല.
What does John chapter 17 tell us in verse 3?
യോഹന്നാൻ 17-ന്റെ മൂന്നാം വാക്യത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്?
You should be knowing this verse by heart. It's a very important verse, by the way.
യോഹന്നാൻ 17-ന്റെ നാലാം വാക്യം മൂന്നാം വാക്യം നമുക്ക് കാണാപാഠം അറിയാമായിരിക്കും.
I challenge people in this church, please memorize certain scriptures.
ഇന്ന് ഞാൻ സഭയെ ഞാൻ വെല്ലുവിളിക്കുകയാണ്, ചില വാക്യങ്ങൾ നിങ്ങൾ കാണാപാഠം പഠിക്കണം.
Please
devi cheythu njan abheshikkuvaanu.
At least in this church you know the importance of the word of God.
Ee sabhayilengil ningal deiva vajanathinte pradhanyam ningal manasilakkanam.
And don't just think Sunday service is enough for you.
Aa nerarchathe aaradhana madhi enikke ennu ningal orikkalum chindikkarathu.
You need to meditate on the word of God.
Ningal sondamayittu devathinte vajanam dhyanikkendathayittundu.
Chew on it. This has to become our food.
Idu nammal ee deiva vajanam ayavarakkanam. Idu nammalde oru bhakshanamayi aaharamayi maaranam.
John 17 verse 3 says this is eternal life.
യോഹന്നാൻ 17-ന്റെ മൂന്നാം വാക്യം ഇത് പറയുന്നു.
ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു.
It is to know God and to know whom he has sent.
ഏകസത്യ ദൈവത്തെ അറിയുന്നതും ദൈവം അയച്ചവനെ അറിയുന്നതും ആണ്.
So you see, the more we know God, the more we are tasting of eternal life.
അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ദൈവത്തെ എത്രമാത്രം അറിയുമോ, കൂടുതൽ കൂടുതൽ അറിയുമോ, അത്രമാത്രം കൂടുതൽ കൂടുതൽ നമ്മൾ നിത്യജീവൻ ആസ്വദിക്കും.
It is not a gift apart from God.
ദൈവത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട വേറെ,
because he is offering us himself.
എന്നുവെച്ചാൽ ദൈവം ദൈവത്തെ തന്നെ നമ്മൾക്ക്
തരുന്നു. And he is saying, the more you know me, the more you are tasting of eternal life.
ദൈവം പറയുവാണ്, ഞാൻ നിങ്ങൾ എന്നെ എത്രമാത്രം അറിയുമോ അത്രമാത്രം നിങ്ങൾ നിത്യജീവൻ ആസ്വദിക്കും.
But again, please note carefully.
അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണ്ടേ.
There is a work for us to do.
അവിടെ നമ്മൾക്ക് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയുണ്ട്.
It's not just a bell ringing and you getting hold of that eternal life as a box.
ആ ഒരു വലിയ ദാനമായിട്ട് ഒരു സംഭവം നമ്മുടെ കയ്യിൽ അങ്ങ് ദൈവം തരുവ എന്നുള്ളതല്ല.
It's so sad because I've seen, we all pray, isn't it, like this, oh God, fill me, fill me, fill me, let your life flow in me.
നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ എന്നെ നിറയ്ക്കണമേ, നിറയ്ക്കണമേ, നിറച്ചാട്ടെ, അങ്ങയുടെ ജീവൻ എന്നിലോട്ട് അങ്ങ് ഒഴുകട്ടെ.
We don't realize that something needs to happen first.
പക്ഷേങ്കിൽ നമ്മൾ മറന്നു പോകുന്നു, ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ ചില കാര്യങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട്.
There is work that needs to happen.
ഒരു നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയുണ്ട്.
Look at verse 6 and verse chapter 6 and verse 27.
ആറാം അധ്യായം, യോഹന്നാൻ ആറാം അധ്യായം 27-ാം വാക്യം നോക്കാം. യോഹന്നാൻ 6:27.
നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പിൻ. അത്
Madhi, madhi, madhi. So you have to literally work, just like you're working for food here on earth. You have to work to taste more of eternal life.
ഇവിടെ ഈ ഭൂമിയിൽ നിങ്ങൾ ആഹാരത്തിന് വേണ്ടി നിങ്ങൾ അധ്വാനിച്ച് വേല ചെയ്യുന്നതുപോലെ നിത്യജീവന് വേണ്ടിയും പ്രവർത്തിക്കണം, അധ്വാനിക്കണം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്.
How many of you sit at home and get your rice with how many rings the balance says, here is your rice and here is your beef and here is your chicken.
എത്ര പേര് നിങ്ങൾ വീട്ടിലിരുന്നാൽ മതി, നിങ്ങളുടെ വീട്ടിൽ അരിയ ചിക്കന് ഇറച്ചി എല്ലാം ഇങ്ങനെ തന്നു കൊണ്ടുവന്നുകൊണ്ടിരിക്കും.
We had Peter coming to our house last week. He was saying, I get up at 4 o'clock in the morning because I need to go and do my work.
ഞാൻ പീറ്റർ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, രാവിലെ 4 മണിക്ക് ഞാൻ എഴുന്നേൽക്കുന്നത് വെച്ചാൽ എനിക്ക് രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകേണ്ടതായിട്ടുണ്ട്.
Working hard for food.
കഠിനാധ്വാനം
ചെയ്യണം here on earth. Eternal life, you think, just open your eyes and just pray and here it comes.
Oh, nammal ennittu nithya jeevan praabikkanayittu nammal endu chindikkum, oh kannu thoranna ingane kaiyum virichu prarthicha madhi inge vannu.
Oh God, fill me, fill me.
Deyme enne narchaatte, narchaatte.
Somewhere, oh Lord, do something.
Oh deyme endengil onnu cheyye, eppadengilum evadengilum endengil onnu cheyye deyme.
My dear friends, if only you know, you knew how God is willing, if you are willing to work with him,
devathinte kooda nammal pravartikkan namukku manasundengil etra maatram nammale anugrahikkan devam aagrahikkunu.
Manasurukam
allana ullavanana namukku manasilavu.
What is the work that we need to do?
Appo nammal pravartikkende pravarti endana?
Let's go to chapter 12 and verse 25.
Yohannan 12-inte 25-il namukku nokkam.
What is the context behind this verse?
Aa vakyathinte paschathalam endana?
Some Jews, some Greeks came to see Jesus.
ഞങ്ങൾക്ക് മനസ്സിലായി യേശു ഭയങ്കര പ്രശസ്തിയുള്ളവനാകുവാണ്.
He is becoming world famous.
ഓ ഭയങ്കര ലോക പ്രശസ്തനാകാൻ പോവാ യേശു.
International Church of God.
ഓ അന്താരാഷ്ട്രീയ ദൈവസഭ.
നമ്മുടെ ഈ പേരൊക്കെ പോരാ കേട്ടോ, ഇന്റർനാഷണൽ എന്നുള്ള പേരൊക്കെ വന്നാലും ശരിയാവത്തുള്ളൂ കേട്ടോ. ഡിസൈപ്പിൾസ് ഫെലോഷിപ്പ് ഒന്നും പോരാ. Oh, our Lord is becoming famous.
Oh, Yeshu, nangada kartavu bayangaram prashasthanaguvana.
And Peter ran, Philip ran to bring his to his brother Andrews.
Oh, Petros, Philippos pettanu odi avante sahodaranude eduthottu poi.
Andrews and Philip ran to Jesus.
Andreasum Philipposum kuda endu cheydu Yeshuvinte eduthottu odichennu.
And he said, Lord, some Greeks have come to see you.
പറഞ്ഞു, ഈ കർത്താവേ, ഓ യവനരായ ചില ആൾക്കാർ അങ്ങി കാണാൻ വന്നിരിക്കുന്നു.
Jesus Christ always spoils the mood, isn't it?
യേശുക്രിസ്തു എപ്പോഴും ഈ എന്തോ ആഹാരത്തില് പ്രശ്നം.
ചക്ക അല്ല, ചക്കയല്ലോ,
എന്തോ
പാറ്റ.
ആ ചോറിൽ കഞ്ഞിയിൽ പാറ്റ ഇടുന്ന ഒരു പ്രവൃത്തി യേശുവിലുണ്ട്. യേശു ചെയ്യുന്ന
പ്രവൃത്തി verse 23
vakyam
yesu avarod uttaram paranjathu manushyaputran tejaskarikkapeduvanulla naaliga vannirikkunu amen amen njan ningalodu parayunu kodambu mani nilathu veenu chaagunnilla engil adu taniye irikkum chattu engilo valare vilavundagum tande jeevane snehikkunnavan adine kalayum ഇഹലോകത്തിൽ തന്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും.
ഓ പ്ലീസ് മൈ ഡിയർ ഫ്രണ്ട്സ്, ലിസൺ കെയർഫുള്ളി.
നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ.
വാട്ട് ഈസ് ദിസ് വേർഡ് സേയിങ്?
ഈ വാക്യം എന്താണ് പറയുന്നത്?
വാട്ട് ഈസ് ദി വർക്ക് ദാറ്റ് വി നീഡ് ടു ഡു?
നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി എന്താണ്?
It says here, he who loses, who loves his life, will lose it.
അവിടെ എഴുതിയിരിക്കുന്നത് തന്റെ ജീവനെ സ്നേഹിക്കുന്നവന് അവൻ ജീവനെ നഷ്ടപ്പെടുത്തും.
But he who hates his life will begin to see more of eternal life.
തന്റെ ജീവനെ കൂടുതലായിട്ട് പകയ്ക്കുന്ന ഇങ്ങനെ സ്വന്തം സ്വയത്തെ ത്യജിക്കുമോ അത്രമാത്രം ദൈവം നമ്മളെ നിത്യജീവനാൽ അനുഗ്രഹിക്കാൻ മനസ്സുള്ളവനാണ്.
You know the way, my dear friends.
സുഹൃത്തുക്കളെ, ഇതല്ലാതെ വേറെ വഴിയില്ല.
The way to go up is first to go down.
ആ ഈ മേളിലോട്ട് കയറി പോകാനായിട്ടുള്ള വഴി ആദ്യം നമ്മൾ താഴോട്ട് പോകണം.
Now you see, it's not that we are losing everything, we are gaining everything.
Nammal ayyo ellam nashtapettu poi ennalla pashengil vastham endanu vachal nammal ellam neduvaanu.
Jesus Christ says, if you have lost one, you will get 100-fold.
Deva Yeshu Christu parnja nenne korana nashtapettu poyal 100 100 meeni nenak
nee poyum. If you lost one father or one mother, you will get 100 mothers and 100 fathers.
Nenak ore amma nashtapettal 100 ammaya 100 appanmare pidakanmare nenak labikkum ennaanu Yeshu parnjathu.
We have to lose our lives, my dear friends.
So tikle nammal nammade jeevitham നഷ്ടപ്പെടുത്തിയ മതിയോ?
That is the work that we have to do.
അതാണ് നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി.
You may say, what do you mean, pastor?
നിങ്ങൾ ചോദിച്ചേക്കാം, പാസ്റ്റർ എന്താണ് ഈ പറഞ്ഞു വരുന്നത്?
So I have a very simple answer to you.
വളരെ ലളിതമായ ഒരു ഉത്തരം.
God kill Isaac?
ദൈവം ഇസഹാക്കിനെ കൊന്നു?
But the fact is, Abraham had to lose Isaac before he found his son back.
വാസ്തവം എന്തെന്ന് വെച്ചാല് ഇസഹാക്ക് തന്റെ മകനെ തിരിച്ചു പ്രാപിക്കുന്നതിന് മുമ്പേ ഇസഹാക്ക് തന്റെ മകനെ നഷ്ടപ്പെടുത്തേണ്ടതായിട്ടുണ്ടായിരുന്നു.
You may get back your job, you may get back your money.
നിങ്ങൾക്ക് ഒരുപക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി തിരിച്ചു കിട്ടിയേക്കും, നിങ്ങളുടെ പണം തിരിച്ചു കിട്ടിയേക്കും.
But if you have not lost it to Jesus,
പക്ഷേ നിങ്ങൾ അത് യേശുവിനു വേണ്ടിയായിട്ട് നഷ്ടപ്പെടുത്തിയില്ല എങ്കിൽ,
if you are trying hard to keep it because of your smartness,
നിങ്ങളുടെ മേന്മയും കഴിവും കൊണ്ട് നിങ്ങൾ അത് നിങ്ങൾക്കുള്ളതിനെ പിടിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ,
one day you will lose it all and you will lose Jesus also along with it.
Lose
Jesus also.
ഒരു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിനെ പിടിച്ചു വെക്കാൻ നോക്കുവാണെങ്കിൽ ഒരു ദിവസം ഇത് നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോവും. അതുമാത്രമല്ല, നിങ്ങൾക്ക് യേശുവും നഷ്ടപ്പെടും.
Because you will never taste of Jesus
എന്ന് വെച്ചാൽ,
if you are not denying yourself,
നിങ്ങൾ നിങ്ങളെ തന്നെ ത്യജിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ യേശുവിനെ ആസ്വദിക്കത്തില്ല, രുചിക്കത്തില്ല.
Close with this one more verse, please.
ഒരു വാക്യം കൂടി നോക്കി നാം ഇനി അവസാനിപ്പിക്കാം.
Christ was coming to the end of his life here on earth.
യേശു ഈ ഐഹിക ജീവിത കാലം അവസാനിക്കുന്ന ആ സമയത്ത്,
and you see, he said like this.
യേശു ഇങ്ങനെ പറയുന്നു.
Judas, just in verse chapter 13.
13-ാം അധ്യായം.
Judas just betrayed him and walked away.
അവിടെ നമ്മൾ കാണുന്നത് ജൂദാ യേശുവിനെ ത്യജിച്ച് തള്ളിപ്പറഞ്ഞിട്ട് അവൻ കടന്നുപോയി.
And here the time has come for Christ to go to the cross.
യേശു ക്രൂശിൽ പോകാനുള്ള സമയമായി.
There are many things he could have told them during that time.
ആ സമയത്ത് ഒത്തിരി കാര്യം യേശുവിന് വേണമെങ്കിൽ പറയാമായിരുന്നു അവരോട്.
So because he could have told them, yes, you see, I'm going to be there with you. He could have comforted them with many things about himself.
യേശു ക്രിസ്തുവിനെ അവരോട് ഒത്തിരി ആശ്വാസത്തിന്റെ വാക്കുകൾ പറയാമെന്ന്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, ഞാൻ വിടത്തില്ല എന്നൊക്കെ യേശുവിനെ പറയാമായിരുന്നു.
But look at what he says, something in between of all these.
ഇതിന്റെ നടുവിൽ യേശു അവരോട് ശിഷ്യന്മാരോട് എന്താ പറഞ്ഞു നമുക്ക് നോക്കാം.
Read from verse 31, please, of chapter 13.
13 യോഹന്നാൻ 13-ന്റെ 31-ാം വാക്യം തൊട്ട് നോക്കാം.
അവൻ പോയ ശേഷം യേശു പറഞ്ഞു, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, ദൈവവും അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. ദൈവം അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു എങ്കിൽ ദൈവം അവനെ തന്നിൽ തന്നെ മഹത്വപ്പെടുത്തും, ക്ഷണത്തിൽ അവനെ മഹത്വപ്പെടുത്തും. കുഞ്ഞുങ്ങളെ, ഞാനിനി കുറഞ്ഞൊന്ന് മാത്രം നിങ്ങളോട് കൂടെയിരിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. ഞാൻ പോകുന്ന ഇടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ യഹൂദന്മാരോട് പറഞ്ഞതുപോലെ ഇന്ന് നിങ്ങളോടും പറയുന്നു. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും.
ഇവിടെ നമ്മൾ കാണുന്നത് യേശു ക്രൂശിലോട്ട് പോകുന്ന ആ സമയം എടുത്തിരിക്കുന്നു. അവിടെ യേശു വിളിക്കുവാണ് കുഞ്ഞുങ്ങളെ, കുഞ്ഞുങ്ങളെ എന്ന്.
Where I am going, you cannot come.
ഞാൻ പോകുന്നിടത്ത് നിനക്ക് വരാൻ പറ്റില്ല.
Don't worry, I am there with you.
പക്ഷേ നീ വിഷമിക്കേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്.
But is there something very important for us to pay attention to, my dear friends?
പക്ഷേ ശ്രദ്ധിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്.
You would have wondered, why did he say this here?
നമ്മൾ വിചാരിച്ചേ ഇവിടെ എന്തിനാ യേശു ഇങ്ങനെ പറയുന്നത്.
He says, a new command I give to you.
യേശുവോട് പറയുവാണ്, ഞാൻ ഒരു പുതിയ കൽപ്പന നിങ്ങൾക്ക് തരുവാണ്.
That you love one another.
നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം.
Why?
എന്തുകൊണ്ട്?
Because I am preparing you for the intense battle ahead.
എന്നെന്ന് വെച്ചാൽ യേശു പറയുവാണ്, ഒരു ഭയങ്കരമായ യുദ്ധം മുന്നിൽ വരാൻ പോകുന്നു, അതിനുവേണ്ടി ഞാൻ നിങ്ങളെ തയ്യാറാക്കുകയാണ്.
You're going to face lot of difficulties.
ഒത്തിരി പ്രതിസന്ധികൾ നിങ്ങൾ നേരിടാൻ പോകുകയാണ്.
Little children.
കുഞ്ഞുങ്ങളെ.
I am going away and where I go you cannot come.
ഞാൻ പോകുകയാണ്, ഞാൻ പോകുന്നിടത്ത് നിങ്ങൾക്ക് വരാൻ പറ്റില്ല.
You will go through many many difficult times.
നിങ്ങൾ ഒത്തിരി പ്രയാസ സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകും.
People say that for some of the disciples were put in burning oil and they were killed.
ഇങ്ങനെയാണ് പറയുന്ന ചില ശിഷ്യന്മാരെ തിളച്ച എണ്ണയ്ക്കകത്ത് മുക്കി കൊന്നു.
Some were crucified upside down.
ചിലരെ കീഴ്മേലായിട്ട് ക്രൂശിച്ചു എന്ന്.
Little children.
കുഞ്ഞുങ്ങളെ.
Let me tell you one thing.
ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ.
You cannot take this journey alone.
ഈ യാത്ര നിങ്ങൾക്ക് തന്നെ ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റില്ല.
You need each other.
നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ ആവശ്യമുണ്ട്, അന്യോന്യം ആവശ്യമുണ്ട്.
You may wonder why did he say this here?
എന്തിനാണ് ഇവിടെ യേശു പറയുന്നത്?
Because he was preparing them for the long dark days ahead.
എന്നെന്ന് വെച്ചാൽ നീണ്ട ഇരുണ്ട ദിവസങ്ങൾക്ക് വേണ്ടി യേശു തന്റെ ശിഷ്യന്മാരെ ഒരുക്കുവായിരുന്നു.
And he was saying you should share with each other, love each other.
യേശു പറയുക, നിങ്ങൾ തമ്മിൽ തമ്മിൽ പങ്കുവെക്കണം, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം.
That's where you can find your strength from.
അങ്ങനെയാണ് നിങ്ങൾക്ക് ബലം പ്രാപിക്കാൻ
പറ്റുന്നത്. Don't stay separate and isolated from each other.
നിങ്ങൾ ഒറ്റപ്പെട്ട് അങ്ങ് മാറി ആയി പോകരുത്.
Why are we trying hard for you to attend the life groups?
എന്തിനാണ് നിങ്ങൾ ലൈഫ് ഗ്രൂപ്പ്സ് അറ്റൻഡ് ചെയ്യണം എന്ന് പിന്നെയും പിന്നെയും പറയുന്നത്?
Because we want you to share your life with each other.
അതിന്റെ കാരണം ഇതാണ്, നിങ്ങൾ നിങ്ങളുടെ ജീവിതം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കണം എന്ന് നമ്മൾ.
You may not find a great preacher preaching to you in the life group.
ലൈഫ് ഗ്രൂപ്പിൽ വെച്ച് ഒരു വലിയ പ്രസംഗിയെ നിങ്ങളോട് പ്രസംഗിക്കുന്ന ഒന്നും നിങ്ങൾക്ക് കേൾക്കാൻ
പറ്റില്ല. But you need to share your life with others.
നിങ്ങൾ പക്ഷെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതം മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ചേ
മതിയാവൂ. That's the way God has ordained, my dear friends, for us to grow in strength.
അവ അങ്ങനെയാണ് ദൈവം നിയമിച്ചത്. അവിടെയാണ് നമ്മൾ ബലം പ്രാപിക്കുന്നത്.
You think it's not important?
നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്? അത് പ്രാധാന്യമുള്ള കാര്യമല്ല എന്നാണോ?
I went to church on Sunday morning.
ഓ, ഞാൻ ഞായറാഴ്ച രാവിലെ സഭയിൽ കടന്നു വരുന്നുണ്ട്.
You want a tick mark from God?
നിങ്ങൾക്ക് എന്താ?
Blue tick WhatsApp.
യേശുവിൽ നിന്ന് ഒരു ബ്ലൂ ടിക്ക് എന്ന് ഞാൻ കണ്ടു. നീ ഞായറാഴ്ച വരുന്നത് എന്ന് യേശു പറയണം. അങ്ങനെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്?
Don't you think that you are facing battles which you may lose most of the time?
ningale yuddhangal neriduvana palappolum adu thochu pogunu enu ningal kaanunnundo?
Oh God, help us.
Kathave devame ningale sahaayikkaname.
You think it's all about us church leaders?
ningal endha chindikkune idellam church leaders ne kurichaanu parayunne nano?
Even if you are not here, God can bless you anyway. You need each other.
Church leaders aarume evidilla engilum devam sabhe janathe anugrahikkum. nammalku thammil thammilana aavashyam ullathu.
We are not the connection to God.
Church leaders alla nammalum devumayittulla nammale kannipikkunnathu.
There is no pope in the church, my dear friends.
Soorthukale sabhayil pope illa. Marpapamar illa.
At least in the real church.
Vastamayittulla sabhayile illa.
Jesus Christ knew we're going to face difficulties.
Yeshu Christuvine ariyamayirunnu nammale kashtathakal പ്രയാസങ്ങൾ നേരിടാൻ പോവുകയാണെന്ന്.
Without each other you cannot stand.
യേശു പറയുവാണ് നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ അന്യോന്യമില്ലെങ്കിൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല.
You think you are big enough not to need anyone?
നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്? നമ്മളോട് ചോദിക്കുക, നിങ്ങൾക്ക് വേറെ ആരുടെയും ആവശ്യമില്ല എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്?
My dear friends, the least among us can be the greatest blessing to this church.
സുഹൃത്തുക്കളെ, ഞാൻ പറയട്ടെ, നമ്മളിലെ ഏറ്റവും ചെറിയവൻ ആയിരിക്കും ഈ സഭയിൽ ഏറ്റവും അനുഗ്രഹമായി തീരാൻ പോകുന്നത്.
Come, let's pray.
നമുക്ക് പ്രാർത്ഥിക്കാം.
Father, we bless you for this time.
പിതാവേ, ഈ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു.
You are not a favorite of anyone.
അങ്ങ് ആർക്കും മുഖപക്ഷം കാണിക്കുന്ന ദൈവമല്ലല്ലോ.
ഓ ഗോഡ്,
ദൈവമേ,
if only we knew how much you are willing.
അങ്ങ് എത്രമാത്രം മനസ്സൊരുക്കമുള്ളവനാണ് എന്ന് ഞങ്ങൾ വാസ്തവമായിട്ടും അറിഞ്ഞായിരുന്നെങ്കിൽ.
ജീസസ്,
യേശുവേ,
ഓ ജീസസ്,
യേശുവേ,
it's not just that we want your presence, we want you to do a work in our lives.
അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് വേണമെന്ന് മാത്രമല്ല കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി ചെയ്യണമേ.
Because that is what you came here on earth for.
എന്നുവെച്ചാൽ അതിനുവേണ്ടിയാണല്ലോ യേശുവേ അങ്ങ് ഈ ലോകത്തിൽ വന്നത്.
Not just to make us feel good, but to make us more like yourself.
ഞങ്ങൾക്ക് നല്ലത് തോന്നാനായിട്ടല്ലല്ലോ, മറിച്ച് ഞങ്ങൾക്ക് ഞങ്ങളെ കൂടുതൽ അങ്ങേ പോലെ ആക്കാനാണല്ലോ.
Only we could see this, oh Lord.
ഞങ്ങൾ ഇതൊന്ന് കണ്ടായിരുന്നെങ്കിൽ ദൈവമേ.
Oh, the short time bureau we have here on earth, oh Lord, help us.
ഞങ്ങള്
surrender our lives to you, to deny ourselves and to follow you.
കർത്താവേ, ഞങ്ങൾ ഈ ലോകത്തിലായിരിക്കുന്ന ചുരുക്ക ദിവസങ്ങള് ഞങ്ങൾ തന്നെ താൻ ത്യജിച്ച് അങ്ങേ അനുഗമിക്കുന്നവരായി ആകാൻ ഞങ്ങളെ സഹായിക്കണമേ.
Prepare us for the times ahead.
ഞങ്ങളുടെ മുന്നിലുള്ള ദിവസങ്ങൾക്ക് വേണ്ടി അങ്ങ് ഞങ്ങളെ ഒരുക്കണമേ.
Help us to love each other.
തമ്മിൽ തമ്മിൽ സ്നേഹിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ.
May we serve the world and bring glory to Jesus.
ലോകത്തെ സേവിച്ച് ശുശ്രൂഷിച്ച് ദൈവമേ അങ്ങേക്ക് മഹത്വം കൊണ്ടുവരുന്നവരായി ഞങ്ങൾ ആകട്ടെ.
In Jesus' name we pray.
യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.